ഈ സന്ധ്യാസമയം ദൈവമേ നിന്റെ സന്നിധിയിൽ ശാന്തമായി ഞങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അല്പസമയം ചെലവിടുന്നു. ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് നിന്റെ കരുണയും കൃപയും ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി നിന്റെ പാദാന്തരത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ കർത്താവെ പ്രവേശിക്കുന്ന സംബന്ധിക്കുന്ന സകല വ്യക്തിത്വങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് എപ്പോഴും വിളക്കായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വചനം കർത്താവെ അത് ഞങ്ങളെ ശക്തീകരിക്കുന്നതാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിന്റെ ഭാരങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ മാറുവാൻ തക്കവണ്ണം നിന്റെ വചനങ്ങളാൽ ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ പുതുക്കണമേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ നിറഞ്ഞ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ ദൈവമേ അവിടുത്തെ ആത്മാവിനാൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേകവും പ്രാപ്തിയും അടയങ്ങൾക്ക് തരണമേ. നല്ല ആലോചനകളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ശാന്ത ഹൃദയം അവിടെ ഞങ്ങൾക്ക് തരണമേ. ദൈവ വഴികളെ കുറിച്ച് ചിന്തിക്കുവാനും ആലോചിക്കാനും നിന്റെ വഴികളിലായിരിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരെയും ദൈവസേനതല സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, നല്ല ശാന്തമായൊരു രാത്രി ഞങ്ങൾക്ക് തരികയും പ്രഭാതത്തിൽ നീതിസൂര്യനായിരിക്കുന്ന നിന്നെ കണ്ട് ഉണരുവാൻ തക്കവണ്ണം ഞങ്ങളോട് കൂടെ അവിടുന്ന് കൂട്ടാളിയായിരിക്കണമേ. നിദ്രയിൽ അവിടുന്ന് ഉറങ്ങാതിരിക്കുന്ന ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ ഉറങ്ങുമ്പോഴും അവിടുത്തെ കണ്ണുകൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നനച്ചിരിക്കാത്ത നാഴികയിൽ അനേകായിരങ്ങൾ ഓരോ ദിവസവും ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോകുന്നുവല്ലോ. ഞങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിക്കുന്നതും ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളെ നീട്ടിത്തരുന്നതും ഞങ്ങളുടെ നന്മയോ ശ്രേഷ്ഠതയല്ലോ. ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ വലിയ ഉദ്ദേശത്തിനെ പ്രതിയാകുന്നുവല്ലോ കർത്താവേ. നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ അദൃശ്യമായിട്ടുള്ള വെളിപാടുകളൊക്കെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം ഞങ്ങളെ അവിടെ നിന്ന് അറിയിച്ചു കൊള്ളണമേ. ലഭ്യമാകുന്ന ആയുസ്സിന്റെ അന്ത്യം വരെയും നിന്നോട് ചേർന്ന് വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് കനിയണമേ. ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളെയും ഭവനക്കാരെയും ദൈവസേനയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ പ്രയർ കൂട്ടായ്മയിൽ ദിവസം തോറും ദൈവമേ അനേകം ക്യാൻസർ രോഗികള്, മറ്റുള്ള രോഗങ്ങളാൽ വലഞ്ഞിരിക്കുന്നവര്, കോവിഡ് ബാധിച്ച് ഇരിക്കുന്നവര്, വേർപാടിന്റെ വേദനയിലിരിക്കുന്ന അനേകം ഭവന ഭവനക്കാരികള്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖഭാരത്താൽ തകർന്നിരിക്കുന്ന ഭവനങ്ങളൊക്കെയും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവല്ലോ ദൈവമേ. ഞങ്ങളുടെ വാക്കുകളൊന്നും ശക്തിയുള്ളവയല്ലോ. നിന്റെ സാന്നിധ്യമെന്ന് മാത്രമേ അവരൊക്കെയും സമാധാനം പ്രദാനം ചെയ്യുന്നുള്ളല്ലോ ദൈവമേ. വാസ്തവമായി അവിടുന്ന് ശക്തിയായിട്ട് അവിടെയൊക്കെയും ഹൃദയങ്ങളിൽ പരിവർത്തിക്കുകയും അവിടുന്ന് കർത്താവെ അവരോട് സംവാദിക്കുകയും നിന്റെ സാന്നിധ്യത്താൽ അവരെ കോരിയെടുത്ത് നിന്റെ മാറോട് ചേർത്ത് ഇവരെയൊക്കെയും ഈ വേദനപ്പെട്ടിരിക്കുന്നവരൊക്കെയും അവിടുന്ന് ആശ്വസിപ്പിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിയസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരക്കേറിയ ജീവിതത്തിൽ ശാന്തമായി നിന്റെ പാദാന്തരത്തിൽ വന്നുകൊണ്ട് വചനത്തെ ധ്യാനിപ്പാൻ, പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു ചേരുവാൻ, നല്ല പാട്ടുകൾ പാടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ വാഴ്ത്തുവാൻ നൽകുന്ന കൃപകൾക്കായിട്ട് നന്ദിയുടെ സ്തോത്രം. മാനവമഹത്വമെല്ലാം അവിടെ നിന്നെ എടുക്കണമേ. നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ ദ്രോഹായ്ക്ക് സ്തുതി സ്തോത്രം കരയിക്കുന്നു. അത് പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും നിങ്ങളുടെ കാലത്ത് കാവരിക്കുന്ന മാർത്തോ മാസ്ലിഹാഡെങ്കി പരീസയുടെയും മാർബേസിയുടെയും മാർദീവന്നാസിന്റെയും മാർഗ്രീഗോറിയസിന്റെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമേൻ.
നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ആരംഭിക്കുന്നതിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഡയോസിഷൻ വൈസ് പ്രസിഡന്റ് പി സി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ ദ്രോഹായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഏറ്റവും ആദരണീയനായ ഹാമസൻ എം എം വി എസ് പ്രസ്ഥാനത്തിന്റെ ഭദ്രാസനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, റീജിയണൽ ലെവലിലും യൂണിറ്റ് തലങ്ങളിലും അതിന്റെ ചുമതലയിലിരിക്കുന്നവരെ, ഇനി കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഏവരുമേ, ക്രിസ്തു യേശുവിന്റെ സ്തുതി നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഡിവോഷണൽ ടോക്ക് സീരീസിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ 7 റീജിയണിലുമുള്ള അതിന്റെ ചുമതലക്കാരായിരിക്കുന്ന അച്ഛന്മാരാണ് ഈ ധ്യാന ചിന്തകൾക്ക് നേതൃത്വം നൽകുന്നത്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു മാസക്കാലം ബൈബിൾ റീഡിംഗ് മന്തായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഈ ഡിവോഷണൽ ടോക്സ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ അനുഗ്രഹീതമായ സന്ദേശം നമുക്ക് ലഭിച്ചു. ഇപ്പത്തി പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മള് നമ്മളുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്യുവാനുള്ള അതിന് വലിയൊരു ആഹ്വാനം ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ നമുക്ക് നൽകി. ഇന്ന് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛൻ, അച്ഛനെ മിഡ് വെസ്റ്റ് ഷിക്കാഗോ റീജിയന്റെ MMVS റീജിയണൽ വൈസ് പ്രസിഡന്റ് ആണ്. അച്ഛൻ തന്നിരിക്കുന്ന വിഷയം അനുസരിച്ച് അച്ഛന്റെ ടോപ്പിക് സ്റ്റുവേർഡ്ഷിപ്പ് ഓഫ് വിമൻ എന്നുള്ളതാണ്. വളരെ അനുഗ്രഹീതമായി നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടി എപ്പോഴും വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹീതമായി ഈ ശുശ്രൂഷ നടപടിയായിട്ട് അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ തിരുവചന സന്ധിയിൽ അച്ഛനെ നമുക്ക് വേണ്ടി ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ 119 സങ്കീർത്തനം Psalms 119:105 നമ്മൾ വായിക്കുന്ന പോലെ, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഞാൻ മഹാകഷ്ടത്തിലായിരുന്നു, യഹോവേ നിന്റെ വാഗ്ദാനം പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ദൈവത്തിന്റെ വചനം നമ്മളെ എപ്പോഴും വഴി നടത്തും, നമ്മളെ ജീവിപ്പിക്കും. ദൈവത്തിന്റെ വചനം ജീവദായകമാണ്. 143 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെന്നും വേദപുസ്തകം പ്രത്യേകമായിട്ട് വായിക്കുന്നുവെങ്കിലും ഈ ഒരു മാസക്കാലം കൊണ്ട് കൂടുതൽ വേദപുസ്തക പാരായണത്തിനും ജാഗരണത്തിനുമുള്ള സമയം നമ്മൾ കണ്ടെത്തുകയാണ്. ദൈവത്തിന്റെ വചനം ശക്തിയേറിയതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവിക ശക്തിയാണ് വചനം. പുത്രനാം ദൈവം വചനമായി നമ്മളോട് സംവദിച്ചു, നമ്മളുടെ ഇടയിൽ മാംസം ധരിച്ചു പാർത്തു. ആ വചനത്തിന്റെ ശക്തിയെ എല്ലാ അർത്ഥത്തിലും നമുക്ക് തിരിച്ചറിയാം. ഇന്നത്തെ ഈ സന്ധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ ഡിവോഷണൽ ടോക്കിനായിട്ട് ബഹുമാനപ്പെട്ട ഹാം ജോസഫ് അച്ഛനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യും.
സ്ത്രീകഥയത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൽ എന്റെ പ്രിയ സഹോദരനും അഭിഷിക്തനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ, MMVS മദ്രാസന സെക്രട്ടറി മിസസ് രൂപ, മറ്റ് ഭാരവാഹികൾ, റീജിയണൽ തലത്തിലുള്ള എല്ലാ ചുമതലക്കാര്, MMVS അംഗങ്ങളായിട്ടുള്ളവര്, ബഹുമാനപ്പെട്ട വൈദികര്, എല്ലാവരെയും ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു. ഈ സന്ധ്യയിൽ നിങ്ങളോടൊന്ന് ചെറുപ്പസമയം ദൈവവചന ഒരു വിഷയം പങ്കുവെക്കുവാൻ എന്നെ ക്ഷണിച്ചതിലും അതിനൊരവസരം തന്നതിലും ചുമതലക്കാരോടുള്ള എന്റെ കടപ്പാടും നന്ദിയും സ്നേഹവും ഞാൻ മുന്നമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ഭദ്രാസനത്തിലെ വൈദികരുടെയും അത് കുടുംബങ്ങളുടെയൊക്കെ ഒരു സൂം മീറ്റിംഗ്, ഒരു ഫെലോഷിപ്പ് നടക്കുന്ന ദിവസമാണ്. യഥാർത്ഥത്തിൽ അത് ഞാൻ നേരത്തെ ഓർത്തിരുന്നില്ല. ഇന്നത്തെ ദിവസം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതങ്ങ് സമ്മതിച്ച് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്തത്. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണങ്ങി നിൽക്കുമ്പോൾ ആനുകാലിക ജീവിതത്തിൽ പ്രസക്തമായ അനുദിന ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ട അനേകം കഥാപാത്രങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ചിലർക്ക് പുതിയ നിയമമാണ് വളരെ താല്പര്യം, ചിലർക്ക് പഴയ നിയമമാണ്, ചിലർ സങ്കീർത്തനങ്ങൾ മാത്രം വായിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളതും വായിക്കുന്നതും പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന അനേകം പവിഴമുത്തങ്ങളെ കണ്ടെത്തുവാൻ തക്കവണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠരായിരിക്കുന്ന ദൈവഭക്തിയുള്ള ദൈവകൃപ നിറഞ്ഞ അനേകം വ്യക്തിത്വങ്ങളെ, അവരുടെ ജീവിതങ്ങളെയൊക്കെ കണ്ടറിയുവാൻ പഴയ നിയമം നമ്മളെ സഹായിക്കുന്നുണ്ട്. ദുഷ്ടന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മൾ വക നിമിത്തി കാണുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവകൽപ്പനകളെ പാലിച്ചുകൊണ്ട് ദൈവ വഴിയിൽ ജീവിച്ച അനേകം പേരെ നമുക്ക് കണ്ടെത്തുവാനും അവരുടെ ജീവിത അനുഭവങ്ങളിൽ കൂടെ അവരുടെ ജീവിത ആദർശങ്ങളൊക്കെ നമ്മളിൽ സംശീകരിക്കുവാനും പലപ്പോഴും കഴിയുന്നുമുണ്ട്. ഇന്നത്തെ എന്റെ ചിന്താ വിഷയം നിങ്ങളോടൊന്നിച്ച് പങ്കുവെക്കുന്നത് സ്റ്റിവാർഷിപ്പ് ഇൻ വിമൺ അല്ലെ സ്റ്റിവാർഷിപ്പ് ഓഫ് വിമൺ എന്നൊക്കെ പറയാം. സ്ത്രീകളുടെ അല്ലെങ്കിൽ കാര്യവിചാരകത്വം സ്ത്രീകളിൽ, സ്ത്രീകളുടെ കാര്യവിചാരകത്വം സ്ത്രീകളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ കുടുംബനികളെയാണ് എന്റെ മനസ്സിൽ ഞാൻ കണ്ടിരിക്കുന്നത്. കുടുംബമായിട്ട് കഴിയുന്ന കുടുംബനികളായിട്ടുള്ള, ഭാര്യയായിട്ടുള്ള, അമ്മയായിട്ടുള്ള സ്ത്രീകളുടെ കാര്യവിചാരകത്വം. സ്റ്റിവാർഡ്ഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് പട്ടക്കാരുടെയൊക്കെ ഓർമ്മയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബുദ്ധിമാനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ എന്നെ ചുമതലപ്പെടുത്തും എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കാര്യവിചാരകത്വം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബം ഭദ്രമായി സമാധാനത്തോടുകൂടി മുമ്പിലോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കണമെങ്കിൽ കാര്യവിചാരകത്വത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. സ്റ്റിവാർഡ്ഷിപ്പ് അത് ഏതെല്ലാം രംഗങ്ങളിലാണ്, ഏതെല്ലാം കാര്യങ്ങളിലാണ് ഒരു സ്ത്രീ, ഒരമ്മ അല്ലെ ഒരു ഭാര്യ ശ്രദ്ധിക്കേണ്ടത് എന്നത് പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് പെട്ടെന്ന് ചുരുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ ഇന്നത്തെ ചിന്താവിഷയത്തിന് അതിന്റെ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്ന അധ്യായം 1 Samuel 25:25 ആണ്. അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ ഒരു കഥയായിട്ട്, ഒരു സംഭവ കഥയായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇൻ 1 Samuel 25 വി കൻ സീ മെയിൻലി 3 characters. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 നാബാൽ, ഒരു വീട്ടുകാരൻ അല്ലെങ്കിൽ ഒരു വീടിന്റെ നായകനായിരിക്കുന്ന വ്യക്തി നാബാൽ, അവന്റെ ഭാര്യയായിരിക്കുന്ന അബീഗൈൽ, 3-ാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദാവീദ്. സവേസി, നാബാൽ, അബീഗൈൽ ആൻഡ് ഡേവിഡ്, ഈ 3 പേരെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 3 കഥാപാത്രങ്ങളും ഒന്ന് നമ്മളൊന്ന് അറിയണം. എന്താണ് അവരെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാവർക്കും അറിവുള്ള ഭാഗം തന്നെയാണെന്ന് എനിക്കും അറിയാം. എന്നിരുന്നാലും ചില കാര്യങ്ങളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതും ഓർക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം അങ്ങനെയാണ്, ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കേട്ടറിയുന്നതും കണ്ടറിയുന്നതും മലയാളത്തിലെ വാർത്തകളാണെങ്കിലും ഇവിടെ നടക്കുന്നതാണെങ്കിലും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം നല്ല നിലയിൽ നിന്ന് പെട്ടെന്ന് താഴ്ത്ത ഒരു നിമിഷം കൊണ്ട് വലിയ അനർത്ഥങ്ങളും അനിഷ്ടങ്ങളും അന്ന് സംഭവിക്കുന്ന ഭവന കഥകളും ഒക്കെയാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു നല്ല ഭവനത്തെ പടുത്തുയർത്തുവാനായിട്ട് പറ്റും, എങ്ങനെ അതിനുവേണ്ട കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അതിനു വേണ്ട ശ്രേഷ്ഠമായിട്ടുള്ള ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 1-ാമതായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ, നാബാൽ. നാബാൽ ഹാർഡ് ബിസിനസ് അറ്റ് കാർമേൽ. കാർമേൽ എന്ന് പറയാൻ നമുക്കറിയാം, ഏലിയ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട പർവ്വതമാണ് കാർമേൽ, കാർമേലിലെ കർമ്മയോഗി. നമ്മൾ ബാലിന്റെ ദേവൻ പ്രവാചകന്മാരെയും അശേരന്റെ പ്രവാചകന്മാരെയും കൊന്നൊടുക്കി യഹോവയുടെ സാന്നിധ്യത്താൽ കണ്ണുമായിട്ട് മുറിച്ചു വെച്ച കാളയെ ദഹിപ്പിച്ച് യഹോവയുടെ സാന്നിധ്യം വെളിപ്പെടുത്തിയ പ്രവാചകനാണ് കർമ്മയിലെ കർമ്മയോഗിയായിരിക്കുന്ന ഏലിയ. പക്ഷെ അവിടെ ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ധനികനായ വ്യക്തിയാണ് നാബാൽ. ഹി വാസ് റിച്ച്. ഇവിടെ പറയുന്നുണ്ട് ഹി വാസ് വെരി പ്രോസ്പെറസ്, മഹാധനികനാണ്. അത് പറയുന്നുണ്ട് അവന് ധാരാളം സമ്പത്തുണ്ട്. ആ സമ്പത്ത്, അവന്റെ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? 3000 ചെമ്മരിയാട് തോല്, നമുക്കറിയാം ചെമ്മരിയാടിന്റെ തോല്, അതിന്റെ തോല് വിറ്റ് ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്. 1000 കോലാടുകൾ, അതും അവന്റെ സമ്പത്താണ്. ധാരാളം വേലക്കാർ, അത് സ്ഥിരമായിട്ടുള്ള അവന്റെ സെർവൻസ് ഉണ്ട്, അതുപോലെ തന്നെ ദിവസക്കൂലിക്കായിട്ടുള്ള പണിക്കാരുണ്ട്. അങ്ങനെ വളരെ ധനികനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നാബാൽ. എന്നാൽ അവന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പുറമെയുള്ള കാഴ്ചപ്പാടിൽ അത് വളരെ ധനികനാണ്, മഹാധനികനാണ്. എന്നാൽ അവനെ കുറിച്ച് പറഞ്ഞത് അവന്റെ പേരിന്റെ തന്നെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഫൂൾ എന്നാണ്, വിഡ്ഢി എന്നാണ് ഈ നാബാൽ എന്ന വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവനൊരു സ്റ്റുപ്പിഡാണ് എന്ന് പറയുന്നുണ്ട്. അവനൊരു കുടിയനായിരുന്നു എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിന് അടിമയായിരുന്നു. ഇ വാസ് ഡ്രങ്കഡ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭർത്താവ്, വേദവസ്ത്രത്തിൽ വളരെ രസകരമായിട്ടാണ് ഈ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അബിഗയിലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു, അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ കുടുംബജീവിതത്തിന്റെ പോക്ക് എങ്ങനെയായിരിക്കും, ഇവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ചേർച്ച എങ്ങനെയായിരിക്കും, എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം. ഇന്നത്തെ നമ്മുടെ ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മളൊക്കെ തന്നെ കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നല്ല ധാരണ കിട്ടും ഇവരുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും. അവൾ നല്ല വിവേകമുള്ളവൾ സുന്ദരിയായിരുന്നു, അവൻ നിഷ്ഠൂരനായിരുന്നു, ദുഷ്കർമ്മിയുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കാരണമാണ് ഈ പറഞ്ഞത്, അവന് മഹാകുടിയനായിരുന്നു, മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഈ നാബാല് കാലേബിന്റെ വംശ പരമ്പരയിൽ വന്ന ആളാണ്. കാലേബിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, യോശുവയും കാലേബും കനാൻ നാട് ഒറ്റുനോക്കുവാനായിട്ട് വിട്ടുകഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മോശ വിട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാവരും വന്ന് വളരെയധികം നെഗറ്റീവായിട്ട് പറയുമ്പോൾ യോശുവയും കാലേബും മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ട് പറയുന്നത്. നമുക്ക് യഹോവയുടെ നാമത്തിൽ ചെന്ന് ആക്രമിച്ച് കീഴടക്കി നമുക്കത് കൈവശമാക്കാം എന്ന് പറയുമ്പോൾ മറ്റു കൂടെ പോയവരെല്ലാം ഭയപ്പെടുത്തി പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയവരാണ്. കാലേബ് ചെറുപ്പം മുതലേ തന്നെ മോശയോട് ചേർന്ന് നിന്നു, യഹോവയുടെ വഴി നിന്നു. അതുകൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ, അതായത് അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ, ആദ്യത്തെ പെസഹായിൽ സംബന്ധിച്ച് പുറപ്പെട്ടവരിൽ കനാൻ നാട്ടിൽ വന്ന് കാല് കുത്തിയതിൽ ഈ രണ്ടേ രണ്ട് പേര് മാത്രമേ ഉള്ളൂ, യോശുവയും കാലേബും മാത്രം. ബാക്കിയുള്ളവരൊക്കെ വഴിയിൽ ജനിച്ചു വരും, ബാക്കിയുള്ളവരെല്ലാം വഴിയിൽ പട്ടുപോയിരുന്നു. അപ്പോൾ ഈ കാലേബിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന നാബാൽ വാസ് ഫ്രം ദി ഹൗസ് ഓഫ് കാലേബ് ആൻഡ് ഓൾസോ ഈ ഇൻഹെറിറ്റഡ് കാലേബ്സ് എസ്റ്റേറ്റ് ഇൻ ദി സിറ്റീസ് ഓഫ് മാവൺ ആൻഡ് കാർമെൽ. മാവൺ എന്ന് പറയുന്ന സ്ഥലത്തും കർമേലിലും ഈ സ്ഥലമെല്ലാം അവന് ധാരാളം എസ്റ്റേറ്റുകൾ കിട്ടിയിട്ടുണ്ട് കാലേബിന്റെ വകയാട്ടം. എന്നാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, എന്താണെന്ന് വെച്ചാൽ നാബാൽ ഇൻഹെറിറ്റഡ് കാലേബ്സ് എസ്റ്റേറ്റ് ബട്ട് വാസ് ഫാർ ഫ്രം ഇൻഹെറിറ്റിംഗ് ഹിസ് വെർച്യൂ. കാലേബിന്റെ സമ്പത്തുകളെല്ലാം അവന് കിട്ടി, സ്വത്തുകളെല്ലാം കിട്ടി, പക്ഷെങ്കിൽ കാലേബിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗുണം പോലും ഈ നാബാലിന് പാരമ്പര്യമായിട്ട് അവനിലില്ല, അവന് ലഭ്യമായില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നാബാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവൻ ഈവിളായിരുന്നു, അവൻ ഫൂളായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഈ നാബാലിന്റെ കാലത്ത് നമ്മൾ 1 ശമൂവേൽ 23:1 1 ശമൂവേൽ 23:1 വായിക്കുകയാണെങ്കിൽ ഈ ഫെലിസ്തീര് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ദേശങ്ങളെല്ലാം ആക്രമിക്കും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സമ്പന്നരുടെയും ആടുമാടുകളെല്ലാം അവർ കൊള്ളയെടുത്തോണ്ട് പോകും, കൃഷികളെല്ലാം അവര് എടുത്തോണ്ട് പോകും, ഫലവൃക്ഷങ്ങളെല്ലാം അവർ കൊണ്ടുപോകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പതുങ്ങിയിരുന്നുള്ള ധാരാളം ആക്രമണങ്ങൾ ഈ ഫെലിസ്തീർ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അവിടെ പറയുന്നുണ്ട് 1 ശമൂവേൽ 23:1 പറയുന്നുണ്ട്, കെയില എന്ന് പറയുന്ന സ്ഥലത്ത് ഫെലിസ്തീർ ആക്രമിക്കുവാനായിട്ട് വന്നപ്പോൾ ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് തന്റെ കൂടെയുള്ളവരുമായിട്ട് ചെന്ന് അവരെ തോൽപ്പിച്ച് ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ മുതൽ നമ്മളങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ദാവീദ് ശൗലിനെ പേടിച്ച് ഇങ്ങനെ വനാന്തരങ്ങളിലൂടെ നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ ഫെലിസ്തീർ വന്നിങ്ങനെ ആക്രമിക്കുന്നതും. ഇതറിഞ്ഞ ദാവീദ് ഈ പാവപ്പെട്ട ജനത്തിനോട് മനസ്സിലിവ് തോന്നിട്ട് അവന്റെ കൂടെ ഉള്ളവരുമായിട്ട് ചെന്ന് ഈ ഫെലിസ്തീരെ തോൽപ്പിച്ച് അവരെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ നാബാലിന്റെ ഈ 3000 ചെമ്മരിയാടും 1000 കോലാടുമായിട്ടൊക്കെ അവന്റെ ഇടയന്മാർ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ശൗലിനെ പേടിച്ച് വനാന്തരങ്ങളിൽ പതുങ്ങി നടക്കുന്ന ദാവീദും അവന്റെ കൂടെയുള്ളവരും അവന്റെ സേവകന്മാരും ഈ നാബാലിന്റെ ആടുകളെയും അവന്റെ ഇടയന്മാരെയൊക്കെ സംരക്ഷിച്ചതായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നാബാലിന് ആടുകളെ രോമം കത്തിരിക്കുന്ന ഒരടിയന്തര ഒരു വലിയ ഉത്സവം ഉണ്ടായി. അപ്പൊ അത് വളരെ ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി അത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും സമർത്ഥമായിട്ട് ഭക്ഷണം കൊടുത്ത് വളരെ ആഹ്ലാദത്തോടു കൂടിയുള്ള ഒരു വലിയ ഉത്സവമായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ് ഈ ആടുകളുടെ രോമം കത്തിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നാബാൽ ഒരുങ്ങി ധാരാളമായിട്ട് ഭക്ഷണ സാമഗ്രികളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നാബാലിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ദാവീദ് തന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ 10 പേരെ വിളിച്ചിട്ട് നിങ്ങൾ നാബാലിന്റെ വീട്ടിൽ ചെന്ന് ഇപ്രകാരം ഇപ്രകാരമൊക്കെ പറയണം, നിന്റെ ഇടയന്മാർ ആടുകളുമായിട്ട് നയിച്ചു നടന്നപ്പോൾ ഞങ്ങളുടെ യജമാനൻ താവീദും അതുപോലെ തന്നെ കൂടെയുള്ള അവരെ സംരക്ഷിച്ചു. അവർക്കൊരു ദോഷവും പറ്റിയില്ല, ഒന്നും അവരെ കളിപ്പിച്ചുകൊണ്ട് പോയിട്ടില്ല. അതുകൊണ്ട് ദയവ് തോന്നി, അടിയനോട് കരുണ തോന്നി, അടിയനും ഈ വന്നിരിക്കുന്നവർക്കും എന്തെങ്കിലും നിന്റെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഭക്ഷണം തന്നുവിടണം എന്ന് ദാവീദ് 10 പേരെ പറഞ്ഞുവിട്ട് നാബാലിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് നാബാല് ബോധവും വെളിവും ഇല്ലാതിരിക്കുന്ന നാബാല് നമ്മൾ കാണുന്നുണ്ട്, വളരെ മോശമായിട്ട് ഈ ചെന്നവരോട് സംസാരിച്ച് ദാവീദ് ആര്, ഇഷായുടെ മകനാര്, ഇന്നത്തെ കാലത്ത് യജമാനന്മാരെ വിട്ടു നടക്കുന്ന ധാരാളം പേരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഞാൻ എന്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്ഷണം എടുത്തു കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് സംഭവം ഇവർ ചെന്ന് 10 പേരും ചെന്ന് ദാവീദിനോട് നാബാല് പറഞ്ഞ, നിഷ്ഠൂരനായിരിക്കുന്ന നാബാല് പറഞ്ഞ കഠിനമായിട്ടുള്ള വാക്കുകൾ, നിന്നയോടുകൂടി പറഞ്ഞ വാക്കുകളെല്ലാം ദാവീദിനെ അറിയിച്ചു. ദാവീദിന് കോപം കയറി. നമ്മൾ കാണുന്നുണ്ട് ഉടനെ തന്നെ ദാവീദ് ഈ വാർത്തയെ അറിഞ്ഞപ്പോൾ തന്നെ ഇത്രമാത്രം തന്നെയും തന്റെ ഭവനത്തെയുമെല്ലാം നാബാൽ വളരെയധികം അപമാനിച്ചു എന്ന് മനസ്സിലാക്കിയ ദാവീദ് ഉടനെ തന്നെ കൂടെയുള്ള 400 പേരോട് നിങ്ങൾ വാളെല്ലാം അരയിൽ കെട്ടി പുറപ്പെടാനായിട്ട് പറയുന്നു, 200 പേരെ അവിടെ ടെന്റൊക്കെ സൂക്ഷിക്കാൻ തക്ക വേണം, സാമഗ്രികൾ ടു ഗാർഡ് ദി ക്യാമ്പ്, അവിടെ ക്യാമ്പ് സംരക്ഷിക്കുവാനായിട്ട് നിർത്തിയിട്ട് 400 പേര് വാളെല്ലാം അരയിൽ കെട്ടി നാബാലിന്റെയും അവന്റെ കുടുംബത്തെയും മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ നാബാലിന്റെ വീട്ടിലെ ഒരു ബാല്യക്കാരൻ ഈ സംഭവമൊക്കെ ദൃക്സാക്ഷിയാണ്. അവന്റെ ഭാര്യയായിരിക്കുന്ന അബീഗയിൽ അവിടെ ഇല്ല. ഈ സമയത്ത് അവൻ ഓടിച്ചെന്ന് അബീഗയിലോട് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു. നിന്റെ ഭർത്താവ് ഇങ്ങനെയാണ് ദാവീദിന്റെ ആൾക്കാരോട് പറഞ്ഞു വിട്ടത്, നിനക്ക് നാശമുണ്ടാകും, ദാവീദ് ഉടനെ പ്രതികാരത്തിനായിട്ട് വരും, നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. ഇവിടെയാണ് അപ്പൊ നാബാലിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നാബാലിന്റെ സ്വഭാവവും അവൻ കാണിച്ചതുമെല്ലാം അപ്രകാരം അവിടെ നിൽക്കട്ടെ. രണ്ടാമതായിട്ട് ചിന്തിക്കുമ്പോൾ അബീഗയിലാണ്. അബീഗയിൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദി ജോയ് ഓഫ് ഹിയർ ഫാദർ എന്നാണ്, പിതാവിന്റെ സന്തോഷം, പിതാവിന്റെ ആമോദം എന്നാണ് അബീഗയിൽ എന്ന വാക്കിന്റെ അർത്ഥം. അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ, അവൾ ബുദ്ധിശാലിയായിരുന്നു, അതോടൊപ്പം തന്നെ സുന്ദരിയുമായിരുന്നു, അവൾ വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവൾ ഇന്റലിജന്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ ഗുഡ് ലുക്കിംഗ് ആയിരുന്നു, നല്ല വിവേകമുള്ള സുന്ദരിയായ ഒരു ഭാര്യയാണ് ഈ ദുഷ്ടനും നിഷ്ഠൂർണമായിട്ടുള്ള നാബാലിന് കിട്ടിയത്. നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന അനേകം പേര് കാണും, ഇങ്ങനെയുള്ള ഒരു ഭാര്യയാണ് വേണ്ടിതെന്ന് ആഗ്രഹിക്കുന്ന അനേകം പേര് കാണും. നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനിയുമാണ് നമ്മളിവിടെ കാണുന്നത് സ്റ്റിവാർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം. അബീഗയിലിന്റെ കാര്യവിചാരകത്വം പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് എങ്ങനെയാണ് അബീഗയിൽ ഈ ഒരു പ്രതിസന്ധിയിൽ, അതായത് നാബാലിനെയും അവന്റെ മക്കളെയും അവന്റെ കുടുംബത്തിലുള്ളവരെയും അവന്റെ സകല സേവകരെയും ബാല്യക്കാരെയും എല്ലാം കൊന്നൊടുക്കുവാനുള്ള തീഷ്ണമായ കോപത്തോടുകൂടി വാളും കയ്യിലെടുത്തുകൊണ്ട് പുറപ്പെട്ടു വരുന്ന 400 പേരുമായിട്ട് വരുന്ന ദാവീദിനെ എങ്ങനെയാണ് അബീഗയിൽ പിടിച്ചുകെട്ടി അവിടെ കുടുംബത്തെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് കാര്യവിചാരകത്വം. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രത്യേകിച്ച് പല വീടുകളിലും ഇന്ന് നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കുടിയന്മാരായിട്ടുള്ള ഒത്തിരി പുരുഷന്മാരായിട്ട് ഒരു ജോലിക്കും പോകാതെ ഒരു 5 പൈസയുടെ ആദായമില്ലാതെ ഭാര്യമാരുടെ അവരുടെ കഷ്ടപ്പാടിന്റെ ഒക്കെ ഫലം മാത്രം അനുഭവിച്ച് ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതിരിക്കുന്ന ധാരാളം പേരുണ്ട്. അത് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ ഇടവഴിയിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ബന്ധുക്കളുടെയൊക്കെ ഇടയിലുണ്ട്. ഇത് പ്രത്യേകിച്ച് അച്ഛന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളുമാണ്. ഈ സങ്കടങ്ങളും പരാതികളൊക്കെ നമ്മൾ കാണുകയും വേദനകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പൊ ഇന്നത്തെ ഒരു വലിയ സ്ഥിതിവിശേഷമാണ്, ധാരാളം പേര് ഇന്ന് കൗമാരപ്രായം മുതൽ മനുഷ്യൻ മദ്യപാനത്തിന് അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇത് കുറയുന്നില്ല. ഇത് പുരുഷന്മാരെ സ്ത്രീകളും അതുപോലെ തന്നെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ ഇതിനൊക്കെ വിധേയപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതാണ് പല കുടുംബങ്ങളും തകർന്ന തരിപ്പണമായി ഒന്നുമില്ലാതെ പേരും അഡ്രസ്സും ഇല്ലാതെ ആയി പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. പലരീതൊക്കെ നാണക്കേടും മാനക്കേടും കുഞ്ഞുങ്ങളുടെ ഭാവിയെയും ഇനി വന്നടത്ത് വെച്ച് കാണാം, വന്നതുപോലെ പോകട്ടെ, സഹിക്കാം, ക്ഷമിക്കാം എന്ന് വിചാരിച്ച് മറ്റുള്ളവരെയൊക്കെ ഓർത്ത് എല്ലാം ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ള അനേകം സ്ത്രീകളും ഭാര്യമാര് അമ്മമാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലും മറ്റുള്ള മതത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു ദുഷ്ടനായിരിക്കുന്ന ഒരു ഭർത്താവ് കാണിച്ച ഒരു മൂഢത്തരത്വം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ആ കുടുംബം മുഴുവൻ ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുക. ഈ സമയത്താണ് അധികൽ ഇടപെടുക. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ ഒന്നിച്ച് പങ്കുവെക്കുകയാണ്, കാര്യങ്ങളുടെ നിജസ്ഥിതി അധികയിൽ മനസ്സിലാക്കി. ഒരു വേലക്കാരൻ വന്ന് പറഞ്ഞു ഇതാണ് സംഭവം നടന്നതെന്ന് പറഞ്ഞപ്പോൾ അധികയിൽ അതിനെ ലാഘവത്തോടുകൂടി എടുത്തില്ല. ഇറ്റ് വാസ് റിയലി എ വെരി ഡേഞ്ചറസ് ആൻഡ് സീരിയസ് സിറ്റുവേഷൻ, എ സിവിയർ സിറ്റുവേഷൻ. വളരെ ഭയാനകമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ആ വീട് വന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു വലിയ വിപത്ത് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ലാഘവപ്പെടുത്തിയില്ല. ഉടനെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അബിഗയിൽ അതിന്റെ ഗ്രാവിറ്റി തിരിച്ചറിഞ്ഞു. വാട്ട് വുഡ് ഹാപ്പൻ ടു ഹെയർ ഹൗസ് ഹോൾഡ്. അവക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ഭയാന കാരണം. അവക്ക് ദാവീദിനെ കുറിച്ച് അറിവുണ്ട്. എന്താണ് ദാവീദിനെ കുറിച്ച് അറിവ്? ഷൗൽ 1000 കൊന്നു, ദാവീദ് 10000 കൊന്നു. മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ എറിഞ്ഞു കൊന്ന, സിംഹത്തിനെ കൈകൊണ്ട് കൊന്ന ദാവീദിന്റെ ചരിത്രം, ജീവചരിത്രം നന്നായിട്ടറിയാവുന്ന ഒരു സ്ത്രീയാണ് അബിഗയിൽ. അതുകൊണ്ട് ദാവീദ് ഗർജിക്കുന്ന സിംഹമാണ്. അവനെ പിടിച്ചു കെട്ടുവാൻ, അതൊരു കരടിയെ പോലെയാണ് അവൻ വരുന്നത്, പിടിച്ചു കെട്ടുവാൻ പ്രയാസമാണ് എന്ന് അവർക്കറിയാം. ഒന്നും അവന്റെ മുമ്പിൽ വിലപ്പോവുകയില്ല. ഒരു സന്നാഹം കൊണ്ടും അവനെ മറികടക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന് അബിഗയിലിന് മനസ്സിലായി. ചില സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ചില സ്ഥിതിവിശേഷം വരുമ്പോൾ അതിന്റെ സീരിയസ്നെസ് ഭാര്യമാര് അമ്മമാര് തിരിച്ചറിയണം. അതിനെ ലാഘവത്തോടുകൂടി എടുത്ത് തകരുവാനും തകർക്കുവാനും ഇടയാകരുത്. അതുകൊണ്ട് ഡു നോട്ട് സിംപ്ലിഫൈ എവരിതിങ്. വി ഹാവ് ടു സീ ദി സിറ്റുവേഷൻസ് കെയർഫുള്ളി. വി ഹാവ് ടു വാച്ച് ദി സിറ്റുവേഷൻ വെരി കെയർഫുള്ളി. അവൾ പെട്ടെന്ന് അവളുടെ മനസ്സ് പ്രവർത്തിച്ചു, അവളുടെ ബോധം ഉണർന്നു. മുമ്പിൽ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ തന്റെ ഭവനത്തിൽ നടക്കാൻ പോകുന്ന ചോര ഒഴുക്കിനെ കുറിച്ച് അവൾക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ ചുറ്റും നടക്കുന്ന, വീട്ടിൽ നടക്കുന്ന, കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുവാനുള്ള ഒരു വിവേകം, ഒരു മനസ്സ് നമുക്ക് ഒന്നാമതായിട്ട് ഉണ്ടാകണം. രണ്ടാമതായിട്ട് പ്രതികരിക്കേണ്ട സമയത്ത് ശക്തമായിട്ട് പെട്ടെന്ന് പ്രതികരിക്കുവാനായിട്ട് നമ്മൾ കഴിയണം. അബിഗയിൽ ഫ്ലൂ ഇൻ ടു ആക്ഷൻ. അവൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് മുമ്പിലോട്ട് പോകുകയാണ്. ഡു സംതിങ് ക്വിക്ക്ലി. ഒരു നിമിഷം പോലും അവക്ക് പാഴാക്കാനില്ല. അതുകൊണ്ട് ബിഗ് ട്രബിൾ ആണ് അവിടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ദേർ ഇസ് എ ബിഗ് ട്രബിൾ എഹെഡ് ഫോർ ദി മാസ്റ്റർ ആൻഡ് ദി ഹോൾ ഹൗസ് ഹോൾഡ്. ആ ഭവനത്തിന് മുഴുവൻ ഒരു വലിയ ട്രബിൾ വന്ന് നിൽക്കുകയാണ്. ഇതിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി അതിനെ മറികടക്കാനുള്ള മാർഗം അവിടെ മനസ്സിലേക്ക് വന്നു. നമുക്കറിയാം, കനിമറിയാം അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. കാനാവിലെ വീട്ടിൽ ചെന്ന് കല്യാണം വീടായിരുന്നു. അവിടുത്തെ സ്ഥിതി പെട്ടെന്ന് അമ്മ മനസ്സിലാക്കി. വേറെ ആരും അത് മനസ്സിലാക്കിയില്ല. വലിയ അപമാനത്തിലേക്കും സങ്കടത്തിലേക്കും ആ വീട് വീഴും, അവർക്ക് നാണക്കേടുണ്ടാകും, മോശമാകും എന്ന് പെട്ടെന്ന് മനസ്സിലാക്കി. അതിനൊരു സൊല്യൂഷൻ കൂടെ ഉണ്ടായി. എന്താണ്? തന്റെ മകൻ അവിടെ നിൽപ്പുണ്ട്. തന്റെ മകൻ ആരാണെന്ന് അറിയാവുന്ന അമ്മ വലിയ ബഹളം ഒച്ചപ്പാടൊന്നുമില്ല, അത് പെട്ടെന്ന് എന്ന് പറഞ്ഞു, മോനെ ഇവർക്ക് വീഞ്ഞിയില്ല. ആ ഒരു വചനം, ആ ഒരു ഇന്റർവെൻഷൻ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പറയേണ്ട വ്യക്തിയോട് പറഞ്ഞു, പറയേണ്ട രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. കനിമറിയാം അമ്മ പെട്ടെന്ന് ക്വിക്കായിട്ട് അവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ വീട് രക്ഷപ്പെട്ടത്. അപമാനത്തിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അബിഗയിൽ വാസ് സോ വൈസ് ആൻഡ് പ്രൂഡന്റ്. ഷാർപ്പായിരുന്നു അവൾ. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? നമുക്കറിയാം, ആ വീട്ടിലെ ഏഞ്ചലാണ്, നാബാലിന്റെ വീട്ടിലെ ഏഞ്ചലാണ് അബിഗയിൽ. അതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അവർക്കറിയാം, ഷീ ന്യൂ ഹൗ ടു ഡിഫ്യൂസ് എ വോളറ്റൈൽ സിറ്റുവേഷൻ. ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തെ, അല്ലെങ്കിൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ ഒതുക്കി തീർക്കാം, ശാന്തമാക്കി തീർക്കാം, എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ള ഒരു വിവേചന ബുദ്ധി കൂടി അബിഗയിലിനുണ്ട്. അവൾ പെട്ടെന്ന് ആക്ഷൻ ചെയ്യുകയാണ്. നമ്മൾ വിചാരിക്കണേ, അബിഗയിൽ വാസ് എ വുമൺ ഓഫ് ബ്യൂട്ടി ആൻഡ് ബ്രെയിൻ. ഇത് രണ്ടും നമുക്ക് ദൈവം തരണം. മനസ്സിലായല്ലോ, സ്വഭാവത്തിന് സൗന്ദര്യം വേണം, അല്ലാതെ സൗന്ദര്യം നല്ലതാണ്. അതോടൊപ്പം തന്നെ ബ്രെയിനും വേണം. അത് ദൈവമാണ് നമുക്ക് ഈ വിവേകമൊക്കെ നമുക്ക് പകർന്നിരുന്ന ദൈവമാണ്. ദൈവാസനം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും അതികളും നല്ല എല്ലാ രീതിയിലും നമ്മൾ ചിന്തിക്കുമ്പോൾ സൗന്ദര്യം സ്വഭാവത്തിലും ചിന്തയിലും ദൈവാസനത്തിലും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല തലച്ചോറുമുണ്ട്. അതുകൊണ്ട് ദി ഏർലി ഇന്റർവെൻഷൻ ഓഫ് അബിഗെയിൽ സേവ് ദി ഫാമിലി. അവൾ പെട്ടെന്ന് ഇടപെടുകയാണ്. എന്താ അവൾ ചെയ്തത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. കഥ പറയുന്ന പോലെ 200 അപ്പമുണ്ടാക്കി, അതോടൊപ്പം തന്നെ 2 തുരുത്തി വീഞ്ഞെടുത്തു. അവള് 5 ആടിനെ പെട്ടെന്ന് പിടിച്ച് പാകം ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 5 പറ മലര് അവൾ എടുത്തു. 100 ഉണക്ക മുന്തിരിക്കൊല അവൾ തയ്യാറാക്കി. 200 അത്തിയട അവൾ എടുത്തു. ഇതെല്ലാം പെട്ടെന്നാണ്. ഇതെല്ലാം തയ്യാറാക്കി കുറച്ച് ബാലിക്കാരെ വിളിച്ചു. അവരുടെ കയ്യില് അവര് കഴുതയുടെ പുറത്ത് വെച്ച് നിങ്ങൾ മുമ്പിൽ പോക്കോ, ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞിട്ട് അവൾ വേറൊരു കഴുതപ്പുറത്ത് കയറി യാത്ര പുറപ്പെടുകയാണ്. അവക്കറിയാം ദാവീദ് എവിടാണ് താമസിക്കുന്നതെന്നും ഏത് വഴിക്കാണ് ദാവീദ് വരുന്നതെന്നും അവക്ക് വളരെ ബോധ്യമുണ്ട്. അതുകൊണ്ട് അവള് ആ വഴിക്ക് അവള് പോകുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പെട്ടെന്ന് നടപടിയിലേക്ക് നീങ്ങി നമ്മുടെ ഭവനം തകരാതിരിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഒക്കെ നമ്മള് ചില സമയങ്ങളിൽ ഇതുപോലെ വൈസായിട്ട് ബുദ്ധിപൂർവം നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കും. അത് താമസിക്കരുത്. പിന്നീട് 3 നമ്മൾ നോക്കിയത് വിമൺ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അവൾക്ക് അവിടെ ഭർത്താവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭർത്താവായിരിക്കുന്ന നാബാലിനോട് അവളൊന്നും അറിയിച്ചില്ല. അവൾ അവനോടൊന്നും മിണ്ടാൻ പോയില്ല എന്നാറ്. എന്നിട്ട് എന്താണ് കാരണം? എന്താ? അവൻ ദുസ്വഭാവിയാണ്. നാബാൽ വാസ് അൺമാനേജബിൾ. ഇതൊക്കെ കാര്യങ്ങളൊന്നും അവനോട് തർക്കിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അവനോടൊന്നും തർക്കിക്കാനായിട്ട് നിന്നില്ല. അവനെ കുറ്റപ്പെടുത്തിയില്ല. അവനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ അവനോട് ഒരക്ഷരം പോലും മിണ്ടാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി യാത്ര പുറപ്പെട്ടു. ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകണം. തർക്കിച്ച് വീട്ടിലെ സ്ഥിതിവിശേഷം വഷളാക്കി നമുക്ക് വരാനായിരിക്കുന്ന വിപത്ത് കൂട്ടി നഷ്ടങ്ങളിലേക്ക് കഷ്ടപ്പാടുകളിലേക്ക് ഒക്കെ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കേണ്ടി വരും. അറിയാത്ത ഭാവം നടക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നാബാലിനോടവൾ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഒരു മല ഇറങ്ങുമ്പോൾ ഇതാ മറ്റേ വശത്തുകൂടി ദാവീദും കൂട്ടരും മല ഇറങ്ങി വരികയാണ്. എന്നിട്ട് വന്ന ഉടനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അത് ഞാൻ ഇത് ഒന്ന് മുഴുവനും വായിക്കുന്നില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. ദാവീദ് മുമ്പിലോട്ട് വരുന്നു. ദാവീദിനെ കണ്ടുടനെ അവൾ ചാടി കഴുതയുടെ പുറത്തു നിന്ന് ഇറങ്ങി. എന്നിട്ട് കവിണ്ണ് വീണു. അവിടെ മുഖം മണ്ണിൽ മുട്ടി. ദാവീദിന്റെ കാലിന്റെ മുമ്പിൽ മണ്ണിൽ മുട്ടി. എന്നിട്ട് അവൾ ദാവീദിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഒന്നാമതായിട്ട് അവിടെ സംസാരത്തിന്റെ രീതി ഒന്ന് നോക്കിക്കേ. ലെറ്റ് മീ ടേക്ക് ദ ബ്ലെയിം. കുറ്റം എന്റെ മേലിരിക്കട്ടെ. ഭർത്താവാണ് കുറ്റം ചെയ്തത്. അവക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. അവൾ അറിഞ്ഞ കാര്യങ്ങളല്ല. പക്ഷെ അവൾ പറയുകയാണ് കുറ്റം എന്റെ മേലിരിക്കട്ടെ. ഐ ടേക്ക് ദി ബ്ലെയിം. ലെറ്റ് മീ ടേക്ക് ദി ബ്ലെയിം. എന്നിട്ട് പറയുകയാണ്, അവൾ തുടങ്ങുകയാണ്, നിന്റെ ദാസിയായിരിക്കുന്ന ഞാൻ പറയുകയാണ്, യുവർ സെർവന്റ് കേൾ. അവൾ അങ്ങ് വിനയപ്പെടുകയാണ്. ദി വിമൻ ഓഫ് ഹ്യൂമിലിറ്റി. വിനയം. എന്നിട്ട് അവൾ പറയുന്നത് എന്താണ്? അവളുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കോപമല്ല, ഒന്നുമില്ല. വളരെ യാചനയുടെ ഭാവത്തിൽ അവൾ പറയാണ്, നിന്റെ അടിയാനായിരിക്കുന്ന ഞാൻ ബോധിപ്പിച്ചു കൊള്ളട്ടെ, എന്റെ വാക്കുകളെ കേൾക്കണമേ, യജമാനൻ ഗണ്യമാക്കരുതേ എന്നൊക്കെയാണ് അവള് പറയുന്നത്. ദാവീദിനോട് അവൾ സംസാരിക്കുമ്പോൾ തന്നെ ദാവീദിന്റെ മനസ്സിൽ അവളോടൊരു അനുകമ്പ ഉണ്ടായി. ദാവീദിന് അവളോടൊരു പ്രീതി ഉണ്ടായി. കാരണം അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ, അത്രയ്ക്ക് ദൈവകൃപയോടുകൂടി, രുചിയോടുകൂടി, മധുരമായ ഒരു സ്വാദിഷ്ടമായിരിക്കുന്ന ഭോജനം പോലെ അവളുടെ മധുരമൊഴികളൊക്കെ ദാവീദിന് തോന്നി. അവൾ പറഞ്ഞതെല്ലാം ദാവീദ് കേട്ടു. അവൾ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കടവേ, എനിക്ക് പറയാനുള്ളൊരു അവസരം തരണം. നീ അതൊന്ന് സാവകാശം കേട്ടിട്ട് മാത്രമേ നീ എന്തെങ്കിലും ചെയ്യാവുള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവളെല്ലാം സ്വയമായിട്ട് അവൾ പറയുകയാണ്. വാക്കുകളിലൂടെ, മധുരമായിട്ടുള്ള വാക്കുകളിലൂടെ, വിനയപൂർവമായ വാക്കുകളിലൂടെ, സംഭാഷണത്തിലൂടെ ദാവീദുമായ ഒരു റാപ്പോ അവൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വലിയ ശത്രുവായിരിക്കാം. ചിലപ്പം വർഷങ്ങളായിട്ട് ശത്രുതയിലിരിക്കുന്ന കുടുംബക്കാരുണ്ട്, വ്യക്തികളുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, മിണ്ടാതെ നടക്കുന്നവരൊക്കെ ഉണ്ട്, ചുറ്റുപാടുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. പക്ഷെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള വാക്കുകൾ ആ ഉലച്ചിലിനെ എല്ലാം മാറ്റി ഒരു ബന്ധത്തിലേക്ക്, ഒരാത്മീയ ബന്ധത്തിലേക്ക്, അല്പം ബന്ധത്തിലേക്ക് വരികയാണ്. അവളുടെ വാക്കുകൾ കേൾക്കുവാൻ ദാവീദ് നിന്നുകൊടുത്തു. അവളെ തട്ടിമാറ്റി ദാവീദിന് മുമ്പിലോട്ട് പോകാൻ പറ്റിയില്ല. ദാവീദിനെ കടിഞ്ഞാണിട്ട് അവളുടെ വാക്കുകൾ നിർത്തി. നമ്മൾ ആലോചിച്ച് നോക്കി, 400 പേരുമായിട്ട് കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവനാണ് ദാവീദ്. ഈ ഒറ്റ സ്ത്രീ അവളുടെ സംഭാഷണത്തിലൂടെ ദാവീദിനെ പിടിച്ചു കെട്ടി. കാര്യവിചാരകത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പാദ്യം മാത്രമല്ല, പണം നമ്മൾ സമ്പാദിക്കുന്നതും ചെലവിടുന്നതും മാത്രമല്ല ഒരു കാര്യവിചാരകത്വം, എല്ലാം നമ്മുടെ ചുമതലയിലുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, എല്ലാം നമ്മുടെ ചുമതലയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പിന്നീട് അബീഗയിലാണെങ്കിൽ ഈ വിഷയമൊക്കെ അറിഞ്ഞു, അവൾ ആരെ ഒന്നും ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയില്ല. അബീഗൽ ഡിഡ് നോട്ട് അസൈൻ ദി ടാസ്ക് ടു എനിബഡി ഓർ എനി സെർവന്റ്. മുമ്പിൽ പോയ സെർവൻസിനോട് പറഞ്ഞില്ല, നിങ്ങൾ പോയി പറയണമെന്നൊന്നും പറഞ്ഞില്ല. അവൾ തന്നെയാണ് എല്ലാം പറയുന്നത്. ആരോടും ഈ സിറ്റുവേഷൻ അവള് കൈകാര്യം ചെയ്യാനായിട്ട് നിന്നില്ല, ആലോചന ചോദിച്ചിട്ടില്ല, അഭിപ്രായം ചോദിച്ചിട്ടില്ല, ആരുടെ ഇൻപുട്ട് അവൾ ആവശ്യപ്പെട്ടില്ല. ഷീ ന്യൂ ഹൗ ടു മാനേജ് ദി സിറ്റുവേഷൻ. ഷീ ന്യൂ ദേർ വാസ് നോ ടൈം ടു വേസ്റ്റ്. തക്കത്തിൽ സമയം അവൾ വിനിയോഗിച്ചു. ഷീ വാസ് സോ ബോൾഡ് ആൻഡ് കറേജിയസ്. അവൾ വളരെ ദൈവാശ്രയത്തോടുകൂടി ധൈര്യത്തോടുകൂടി അവൾ ഇറങ്ങി പുറപ്പെട്ടു ചെല്ലുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഗുണം എന്താണ് സംഭവിച്ചത്? അവളുടെ വിനയം അവളെ സംരക്ഷിച്ചു, അവിടെ ദുഷ്ടനായിരിക്കുന്ന ഭർത്താവിനെ സംരക്ഷിച്ചു, അവിടെ കുടുംബത്തിലുള്ള സകലർക്കും സംരക്ഷണമുണ്ടായി. അതാണ് നമ്മൾ കാണുന്നത്. ഈ സ്ത്രീയാണ് ആ ഭവനത്തെ രക്ഷിച്ചെടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഷീ ടുക്ക് ദി ബ്ലെയിം ഫോർ വാട്ട് ഹെർ ഹസ്ബൻഡ് ഡിഡ്. ഷീ ഹാഡ് എവരി വൺ ഓൺ ഹെർ ഷോൾഡേഴ്സ്. ആ കുടുംബത്തിന്റെ മുഴുവൻ ചുമതല, ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രൊട്ടക്ഷൻ, ആ വീടിന്റെ മുഴുവൻ രക്ഷ അവിടെ ചുമലിലാണ് എന്ന് അവളെ തിരിച്ചറിഞ്ഞ് അവളുടെ ജീവനെ അവഗണിച്ചു അവൾ ഇറങ്ങി പുറപ്പെട്ടു. എന്തുമായിക്കൊള്ളട്ടെ, വേറെ ഒരു മാർഗവുമില്ല, തയ്യാറെടുപ്പോടുകൂടി പോയി അവളൊരു രക്ഷ വരുത്തുകയാണ്. ഷീ അപ്പോളജൈസ്ഡ് ഫോർ ദി റൂഡ്നെസ് ഓഫ് ഹെർ ഹസ്ബൻഡ്. അവളുടെ ഭർത്താവിന്റെ റൂഡ്നെസ്, അവന്റെ ദുസ്വഭാവത്തിനെല്ലാം അവൾ ക്ഷമ ചോദിക്കുകയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കും നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടിയല്ല, നമ്മുടെ മക്കളുടെയോ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ തെറ്റുകൾക്ക് വേണ്ടി മറ്റുള്ളവരോട് ഒന്ന് ക്ഷമ ചോദിക്കേണ്ടി വന്നേക്കാം. അതൊരു നാണക്കേടോ മോശമായിട്ടോ കുറവായിട്ടോ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും ബന്ധങ്ങളുടെ നിലനിൽപ്പിനൊക്കെ ഇത് അനിവാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വിശാലമായിട്ട് ചിന്തിച്ചെങ്കിലേ നമുക്ക് മുമ്പിലോട്ട് നീങ്ങുവാനായിട്ട് സമാധാനത്തോടുകൂടി ജീവിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബിഗേലിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഞാൻ കാണുന്നത്, അബിഗേല് ദൈവാശ്രയമുള്ള ഒരു സ്ത്രീയാണ്. അവൾ ദാവീദിനോട് പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ണോടിച്ച് പോയാൽ മതി. പറയുകയാണ്, നിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്നത് ദൈവമാണ്, ദൈവം നിന്നോട് കൂടെയുണ്ട്, നിനക്കെതിരായിട്ട് ആര് ഉയർത്തെഴുന്നേറ്റാലും ദൈവം അവരെ തടുത്തു മാറ്റിക്കളയും, നിനക്ക് ദോഷകരമായിട്ട് ദൈവം ഒന്നും വരുത്തുകയില്ല. ദാവീദിനോട് പറയുകയാണ്, ദാവീദിനോട് അബിഗയില് പറയുകയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം നന്മകൾ ചെയ്തോ, എപ്രകാരം ദൈവം ദാവീദിനെ വഴി നടത്തുന്നുവോ, എപ്രകാരം ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കുന്നുവോ, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നുവോ, ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞ് ദാവീദിനെ ദൈവികമായിട്ടുള്ള വഴിയിലേക്ക് അവൾ മാറ്റി. പ്രതികാര ചിന്തയുമായിട്ട് ഒരു രക്തമൊഴുക്കുവാനുള്ള മനസ്സോടുകൂടി, വാളെടുത്ത് കൊന്നൊടുക്കുവാനുള്ള മനസ്സോടുകൂടി, തീഷ്ണതയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട ദാവീദിന്റെ മനസ്സിൽ യഹോവ അവന്റെ ജീവിതത്തിൽ ചെയ്ത, അവന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച, അവനെ പരിരക്ഷിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അല്പം ദൈവികമായിട്ടുള്ള ഒരു ചിന്തയിലേക്കും ഭാവത്തിലേക്കും ദാവീദിനെ മാറ്റുവാനായിട്ട് അബിഗയിലിന് പറ്റി. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഷീ ന്യൂ ദി വേസ് ഓഫ് ഗോഡ്, ഷീ ഈസ് ഫുൾ ഓഫ് വിസ്ഡം, ആൻഡ് ഗോഡ് സെന്റ് അബിഗയിൽ ടു പ്രിവെന്റ് ഡേവിഡ് ഫ്രം കമ്മിറ്റിംഗ് മേജർ ക്രൈം ഓർ സിൻ ഓഫ് കില്ലിംഗ് ഇന്നസെന്റ് പീപ്പിൾ. നിഷ്കളങ്കരായിട്ടുള്ള അവന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെയോ വേലക്കാരെയോ ഒക്കെ കൊന്നൊടുക്കാമായിരുന്നു. അതിനെയെല്ലാം തടയുവാൻ തക്കവണ്ണം ഒരു വലിയ പാപം, രക്തമൊഴുക്കുന്ന പാപത്തിൽ നിന്ന് ദാവീദിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ തന്നെയാണ് അബിഗയിലിനെ അയച്ചത്. കാരണം അവളിൽ ദൈവത്തിന്റെ അംശമുണ്ട്, ദൈവം അവളിലുണ്ട്, ദൈവത്തിന്റെ ചിന്തകളുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യം അവക്കുണ്ട്, പരിജ്ഞാനം അവക്കുണ്ട്. സോ ഷീ ബിക്കെയിം എ വെരി പവർഫുൾ ഇൻഫ്ലുവൻസ് ഫോർ ഡേവിഡ്. ഇതുവരെയും ആരോടും അവനോട് സംസാരിച്ചിട്ടില്ലാത്ത രീതിയിൽ ദാവീദിനോട് അബിഗയിൽ സംസാരിച്ചു. അങ്ങനെ അബിഗയിൽ ഒരു പവർഫുൾ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറി ദാവീദിന്റെ ജീവിതത്തിൽ. അവിടെയാണ് ദാവീദിനെ പിടിച്ചു കെട്ടുവാനായിട്ട് അബിഗയിലിന് ഇടയായത്. ഡേവിഡ് ടേക്സ് അഡ്വൈസ് ഫ്രം അബിഗയിൽ ആൻഡ് താങ്ക്സ് ഹിയർ ആൻഡ് ബ്ലെസ്സസ് ഹിയർ. അവളോട് നന്ദി പറഞ്ഞു, നീ എന്നോട് സംസാരിച്ചതുകൊണ്ട്, യഹോവയായിരിക്കുന്ന ദൈവം നിന്നെ എന്റെ മുമ്പിൽ കഴിച്ചതുകൊണ്ട്, എന്റെ കൈകൊണ്ട് ഞാൻ രക്തമൊഴുക്കാതെ പാപം ചെയ്യാതെ ദൈവം എന്നെ തടഞ്ഞല്ലോ എന്ന് അവളോട് പറയുകയാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു മകളെ എന്ന് അവളോട് പറയുകയാണ്. അവളുടെ സംസാരത്തിലെ ദൈവികമായിട്ടുള്ള ചിന്തകളും ആത്മീയ ഭാവവും എല്ലാം ഒരു വലിയ മാറ്റത്തിന്, ദാവീദിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് എന്താണ് നമ്മൾ കാണുന്നത്? Abigail's life was a powerful reflection of the very truth that it's not the easiest of times, but the hardest that can bring out the best in people. നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ ഉളവാകുന്നത് നമ്മൾ സുഖകരമായിട്ട് ജീവിക്കുമ്പോഴല്ല, ഏറ്റവും കഠിനമായിട്ടുള്ള, ഭീഷണമായിട്ടുള്ള, തീവ്രമായിട്ടുള്ള, വേദനാപൂർവമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയാകുന്നത്. നമ്മൾ പറയത്തില്ലേ, മൂശയിൽ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അബിഗയിലിനെ ഒരു നല്ല, എന്താണ്, പവർഫുൾ റിഫ്ലക്ഷൻ ആക്കി മാറ്റിയത്, അവളെ ശ്രേഷ്ഠമാക്കി മാറ്റിയത്, ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ആയി മാറിയത്, അവളുടെ ഭവനത്തിനെ രക്ഷയായിട്ടൊക്കെ മാറ്റിയത് ഈ ഭയാനകമായിട്ടുള്ള സ്ഥിതിയിലൂടെ അവൾ കടന്നു പോയത് കൊണ്ടാണ്, അവളുടെ ദൈവത്തിന്റെ കൃപ അവളോടുകൂടി ഇരുന്നത് കൊണ്ടാണ്. അല്ലാതെ അവളെ ഇതിനു മുമ്പ് നമ്മൾ വേറെ ഓരോ കാര്യവും അബിഗയിലിനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടില്ല. ഈ ഒരു സംഭവം മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും എത്ര ഭയാനകമായ കാര്യം വന്നാലും ഭയപ്പെട്ട് നമ്മൾ പുറകിലേക്ക് പോകേണ്ട കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവം തന്നിരിക്കുന്ന ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് മുമ്പിലോട്ട് നമ്മൾ നീങ്ങണം. അബിഗയിൽ ഷോഡ് ഗ്രേറ്റ് വിസ്ഡം ഇൻ ആക്ടിംഗ് ക്വിക്ലി ആൻഡ് സ്വിഫ്റ്റ്ലി, ടുക്ക് കൺട്രോൾ ഓഫ് ദി സിറ്റുവേഷൻ വിത്തൌട്ട് നാബാൽസ് നോളജ്. അതുകൊണ്ട് എന്താണ്, സമാധാനമുണ്ടായി. അവൾ തിരിച്ച്, നമുക്കറിയാമല്ലോ, വീട്ടിൽ ചെന്നു, അവൻ മദ്യപിച്ചിരിക്കുകയായിരുന്നു, ബോധമില്ല, ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലാതെ വീട്ടിലിരിക്കുന്ന നാബാൽ അവൾ തിരിച്ചു ചെന്നു. ദാവീദ് ദാവീദിന്റെ വഴിക്ക് പോയി. അബിഗയിൽ പറയുന്നുണ്ട്, നിനക്ക് ദൈവം നന്മ ചെയ്യും, നീ രാജാവായിട്ടൊക്കെ വരും, എന്നാലും നീ അടിയനെ നീ ഒന്ന് ഓർക്കണമേ എന്ന് അവളൊന്ന് ആവശ്യപ്പെടുന്നുണ്ട് ദാവീദിനോട്. നിനക്ക് നന്മയുണ്ടായി, ഇപ്പോൾ നീ ശത്രുക്കൾ ഇന്നെ നിന്നെ ഓടിച്ചുകൊണ്ട് നടക്കുക, ഇതിൽ നിന്നൊക്കെ മാറി ഒരു നന്മയുണ്ടാകുന്ന കാലത്ത് നീ വലിയ രാജാവായിട്ടൊക്കെ വരുമ്പോൾ, അധികാരത്തോടുകൂടി വരുമ്പോൾ നീ അടിയനെ ഓർക്കണമേ എന്ന് അബിഗയിൽ പറഞ്ഞു. നമ്മൾ കാണുന്നുണ്ട് അബിഗയിൽ തിരിച്ചു വന്നു. ഈ കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമാണ് അവനോട് പറയുന്നത്. ഇത് കേട്ട ഉടനെ അവന്റെ ഹൃദയം തല്ലിച്ചുപോയി എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരുത്തൻ മരിക്കുന്ന നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത് ഈ നാബാലിനിയാണ്. ഹൃദയം തല്ലിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ പറയുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയൊക്കെ തന്നെയാണ്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു. അവൻ മരിച്ചു എന്ന് അറിവ് കിട്ടിയപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് തന്റെ ദാസന്മാരെ അയച്ച് അബിഗയിലിനെ തന്റെ ഭാര്യയായിട്ട് ചേർക്കുവാനായിട്ട് ആളയച്ച് വിളിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിന്റെ ആ ക്ഷണം അവൾ സ്വീകരിച്ചു. ദാവീദിന്റെ ഭാര്യയായിട്ട് അവൾ പിന്നീട് മാറുന്നു. ഒരു പക്ഷെ അവൾക്ക് മക്കളുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. അബിഗയിലും വേറെ അബിഗയിലും നാബാലിന് വേറെ ഭാര്യമാരുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്, യഹോവയുടെ വഴിയായിട്ട് അവളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന ദാവീദിന്റെ ഭാര്യയായിട്ട് അബിഗയിൽ മാറുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. കാലഘട്ടം ഒരു ഭയാനകമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും ദുഷ്കരമായിട്ടുള്ള അനുഭവങ്ങളാണ്. വേദനയുണ്ട്, മരണമുണ്ട്, നൊമ്പരമുണ്ട്, രോഗമുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലായ്മയുണ്ട്, മദ്യപാനം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന കുടുംബനിമാരുണ്ട്. മക്കളോട് മദ്യപാനം കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. പ്രയാസപൂർണമായ സങ്കീർണമായ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലും നമ്മുടെ കൂട്ടത്തിലും എപ്പോഴുമുണ്ട്. പക്ഷേ ദൈവം നമുക്ക് ഒരു നല്ല കഴിവ് തന്നിട്ടുണ്ട്, കാര്യവിചാരകത്വം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഈ വക ബുദ്ധിയോടുകൂടി പരിജ്ഞാനത്തോടുകൂടി പുറമെയുള്ള സൗന്ദര്യമല്ല, ദൈവം നൽകിയിരിക്കുന്ന മനസ്സിന്റെ സൗന്ദര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒറ്റ കാര്യം പറഞ്ഞു നിൽക്കട്ടെ, ഒരിക്കൽ ബെർണാൻഷ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യകാരന്റെ അടുക്കൽ സുന്ദരിയായിരിക്കുന്ന ഒരു നടി, ഒരു ഇംഗ്ലീഷ് നടി ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് തമ്മിൽ വിവാഹം കഴിച്ച് താങ്കളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യം കൂടെ ചേർന്ന ഒരു കുഞ്ഞ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരായിരിക്കും. പറഞ്ഞ ബെർണാൻഷ പറഞ്ഞു, അത് വേണ്ട, നിന്റെ ബുദ്ധിയും എന്റെ സൗന്ദര്യം കൂടെ ഉള്ള ഒരു കുഞ്ഞാണ് നമുക്കുണ്ടാകുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യം ഗതികേടിലായി പോകും, അതുകൊണ്ട് നമുക്ക് വിവാഹം കഴിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ബുദ്ധി, പരിജ്ഞാനം, വിവേകം പുറമേ കാണുന്ന സൗന്ദര്യത്തിലല്ല കാര്യം, ദൈവം തരുന്ന വിവേകത്തിലും ബുദ്ധിയിലുമാണ്. അബിഗയിലിന് അത് ഉണ്ടായിരുന്നത് കൊണ്ട് നല്ലൊരു സ്റ്റിവാർഡായിട്ട് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അല്പമായ ഒരു നിമിഷങ്ങളിൽ എന്റെ വചന ശ്രവിച്ച നിങ്ങളോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. കുറവുള്ള കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരവസരം തന്ന ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛനോടും രൂപയോടും ഇതിന്റെ ചുമതലക്കാരോടും എന്റെ വിനീതമായിട്ടുള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛ, നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട്. സൗത്ത് ഈസ്റ്റ് റീജിയനിലെ അറ്റ്ലാന്റ ഏരിയ സെക്രട്ടറി ലിറ്റി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ലിറ്റി,
Respected Diocesan Vice President, Reverend Father P.C. George, Midwest Chicago Region Vice President, Reverend Father Ham Joseph Hitchin, and our most valued members of Montemore Samajam, it is my privilege to have been asked to propose a word of thanks on this occasion. Thank you, Rupa, for that. We are blessed with Ham Joseph Hitchin's talk tonight about stewardship of women. Achin's explanation about Abigail's wisdom and understanding and other characters was so powerful that each of us can relate to or that we can copy from. I would like to thank Achin for sharing his wonderful insights, knowledge about this topic. Next, I would like to thank Ruba John for organizing the devotional talk series in this difficult times. Thank you, Ruba, again. Finally, I thank all the members of MMES for taking time out of their busy schedule to attend tonight's session. I hope I didn't miss anybody. Have a good rest of the night. Thank you.
Thank you, Liti. Announcement ullada adutha budhanam vyalavum nammalku 8 manikku central time idupole devotional talk undayirikkunnathana budhanaazha tamban vargiya sessionum വ്യാഴാഴ്ച മനീഷ് അച്ഛൻ, തോമസ് മത്തായി അച്ഛനുമായിരിക്കും സെഷൻ എടുക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനാപൂർവം ഒന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് പി സി ജോർജ് അച്ഛൻ ഉണ്ടായിരുന്നു, എത്ര നേരം അച്ഛൻ ലൈൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ ഡയസിഷൻ ലെവലിലും റീജിയണൽ ലെവലിലും യൂണിറ്റ് ലെവലിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഗസ്റ്റ് സ്പീക്കറായിട്ട് ഉണ്ടായിരുന്ന ഉള്ള ഹാമച്ചിനോടും ഉള്ള നന്ദി പ്രത്യേകമായിട്ട് ഒറ്റ വാക്കിൽ പറയുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിസി ജോർജ് അച്ഛൻ ലൈനിൽ തിരിച്ചു വന്നിട്ടുണ്ട്. യാ അച്ഛനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന ആശാ പിസി ജോർജ് അച്ഛ.
Oh, can you hear me?
Yeah, we can hear you, sir.
Oh, thank you. ഞാൻ ലൈനിൽ ഉണ്ടായിരുന്നു, എന്റെ ഫോണിന്റെ ചെറിയൊരു കംപ്ലൈന്റ് കൊണ്ട് ഞാൻ മുഴുവൻ അച്ഛന്റെ പ്രസംഗം മുഴുവൻ കേട്ടു. ഞാൻ ഒരു വാക്കൊന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒഫീഷ്യലായിട്ട് ലിറ്റി താങ്ക്സ് അറിയിച്ചല്ലോ. എന്നിരുന്നാലും ഇന്ന് കേട്ട വചന ശുശ്രൂഷയുടെ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അച്ഛനോടുള്ള സ്നേഹം വീണ്ടും അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചതായ ഒരു ഭാഗം അതിനകത്ത് 32-ാമത്തെ വാക്യത്തിൽ, വേഴ്സ് നമ്പർ 32, ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ നയിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. ദാവീദിന്റെ ആദ്യത്തെ റിപ്ലൈ അതാ. അബിഗയിൽ ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ദാവീദ് ആദ്യം പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക. നിന്റെ വിവേകം സ്തുത്യം, രക്തപാതവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നോക്കിയേ, അബിഗയില് അത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ നാമം അവിടെ മഹത്വപ്പെട്ടു. അതാ നമ്മുടെ ജീവിതത്തിലും ഈ അബിഗയിലിനെ പോലൊരു ഗുഡ് മീഡിയേറ്റർഷിപ്പ്, അച്ഛൻ അതെല്ലാം കണക്ട് ചെയ്ത് പറഞ്ഞല്ലോ, പരിശുദ്ധ അമ്മയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മധ്യസ്ഥത അണയ്ക്കണം. എം എം എസിന്റെ പ്രവർത്തകരായിട്ടിരിക്കുമ്പം നമുക്കിപ്പം മിസ് ചെയ്തു പോകുന്നൊരു പ്രശ്നം, അച്ഛനതാണ് അച്ഛന്റെ വാക്കുകളിലൂടെ എല്ലാം പറഞ്ഞത്. അബിഗയിലിന്റെ വിസ്ഡം, അബിഗയിലിന്റെ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കുടുംബത്തെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനായിട്ട് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ധാരാളം വിഷയങ്ങളിന്മേൽ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നമ്മളുടെ ഇടവകയും അച്ഛന്മാരെയും സഭയെയും സകലതിനെയും സമർപ്പിച്ച് നമുക്കിപ്പം വെറുപ്പും വിദ്വേഷവും പലപ്പോഴും മനസ്സിൽ വരുന്നു. നാവാല് കള്ളുകൂടിയനായിരുന്നു, അവൻ പോഷനായിരുന്നു, അവനെ ഓർത്ത് വെറുപ്പുണ്ടാകാം വിദ്വേഷം ഉണ്ടാകാം, പക്ഷെ അബിഗയിൽ അതൊന്നും ചെയ്തില്ല. നമ്മൾ സഭയെ ഓർക്കുമ്പോൾ നമ്മൾ കുറ്റം പറയും, അച്ഛന്മാരെ ഓർക്കുമ്പോൾ കുറ്റം പറയും, അത്രാച്ചനെ കുറ്റം പറയും, എല്ലാരും കുറ്റം പറയും, എല്ലാരും കുറ്റം പറയും. നമ്മൾ മാത്രമേ ഉള്ളൂ നല്ലവരെന്നൊരു ചിന്തയിലേക്ക്. നമ്മുടെ എം എം എസിന്റെ മാത്രം പ്രശ്നമല്ല, അങ്ങനല്ല, ആ ഒരു പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവേ ലോകം മുഴുവൻ അത് മതവും രാജ്യവും ഒന്നും കൂടാതെ ലോകം മുഴുവൻ എല്ലാം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, സ്വാർത്ഥതയിലേക്കും ഞാൻ മാത്രം നല്ലത് എന്നുള്ള ചിന്തയിലേക്കും മാറിക്കൊണ്ടിരിക്കുക. അതിന് വലിയൊരു അപവാദമായിട്ടാണ് അബിഗയിലിന്റെ ജീവിതം നിൽക്കുന്നത്. നമുക്ക് അബിഗയിലിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം അതാ. അവളൊരു തെറ്റും ചെയ്തിട്ടല്ല, അവൾക്ക് വേണം ഉണ്ടായിരുന്നാൽ മതി, ഭർത്താവിനെ വന്ന് കൊല്ലുവോ എന്നാ വേണം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അവള് ആ പ്രശ്നം പരിഹരിച്ചു, അധ്യസ പ്രാർത്ഥന നടത്തി, കണ്ണുനീരോടെ യാചിച്ചു. അവളുടെ ദാവീദിന്റെ മറുപടി ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നമ്മളൊരു നല്ല കാര്യം ചെയ്താല് ദൈവനാമം മഹത്വപ്പെടാനായിട്ട് ഇടയാകും. അതിന് ദൈവം നമ്മളെ കൂടുതൽ ശക്തീകരിക്കട്ടെ. അച്ഛന്റെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക് വീണ്ടും നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്കൊരു വാക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അബിഗയിൽ ചെയ്തതുപോലെ നമ്മുടെ എല്ലാ രോഗികളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ഒക്കെ ഒരു വാക്കിൽ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ആശീർവാദം പറഞ്ഞ് അച്ഛന് അവസാനിപ്പിക്കുകയും ചെയ്യും. ബാറിക്കുമോർ, അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അബിഗയിലിന്റെ ജീവിതത്തിലൂടെ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളെ ശ്രേഷ്ഠമായൊരു സന്ദേശം കേൾപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തെ ഓർത്ത് മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ കർത്താവ് ഞങ്ങൾ ചുമതലയേന്തി ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണല്ലോ. ആ ഒരു വലിയ വിനയത്തിലേക്കും താഴ്മയിലേക്കും ദൈവിക ജ്ഞാനത്തിലേക്കും ഞങ്ങളെ ഉയർത്തണമേ. ഞങ്ങളുടെ തോളുത ചായച്ചു കൊടുത്ത അനേകരുടെ ഭാരങ്ങൾ ഏറ്റുവാങ്ങുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, വിവിധ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്, പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗബാധ മൂലം പ്രയാസപ്പെടുന്നവര്, രോഗബാധയുണ്ടോ എന്നോർത്ത് മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുന്ന അനേകര്, അനേക പ്രതിസന്ധിയിലൂടെ പോകുന്നവര്, പ്രത്യേകിച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോലിയിലും വ്യാപൃതരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, സകലത്തെയും സകലരേന്ദ്രവും ഭാഗ്യ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. നൽകിയിരിക്കുന്ന ജീവിത പങ്കാളികളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. അവരോ കള്ളുകുടിയന്മാരോ ദുഷിച്ച ജീവിതം നയിക്കുന്നവരൊക്കെ ആണെങ്കിലും അവർക്ക് മാനസാന്തരവും തിരിച്ചുവരവും ഉണ്ടാകുവാൻ തക്കവണ്ണം കണ്ണുനീരോടെ നിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ഭാവി പ്രതിസന്ധിയിലായതിനെ ഓർത്ത് ദുഃഖിക്കുന്നവര്, കണ്ണുനീരൊഴുക്കുന്നവര്, കർത്താവെ നാവാലിന്റെ ഹൃദയം കല്ലിച്ചു പോയി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ജീവനുള്ള ദേഹികളായിട്ട് നടക്കുന്നെങ്കിലും കല്ലിച്ച ഹൃദയവുമായിട്ട് നടക്കുന്നവര് അനേക അമ്മമാരുണ്ട് കർത്താവെ. അവരുടെ ഹൃദയങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. അതിൽ ആരും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകരുതേ. ദൈവകരുണ ഞങ്ങളെ ദർശിക്കണമേ. അനുഗ്രഹത്താൽ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടാകുമ്പോൾ നിന്റെ സന്നിധിയിലല്ലാതെ അഭയപ്പെടാനായിട്ട് ഞങ്ങൾക്ക് വേറെ ഇടമൊന്നുമില്ല. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലെത്തിക്കുന്നവരോട് കരുണ ചെയ്യണമേ. വാർദ്ധക്യം നരയമുള്ള കാലത്തും വിട്ടുപിരിയാത്ത സ്നേഹം കൂടെയിരിക്കണം. ദൈവമായ കർത്താവേ, നീ സന്ധിയിൽ ഞങ്ങൾക്ക് വചനശുശ്രൂഷ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ ഓർക്കുന്നു, അച്ഛന്റെ ഇടവകയെ ഓർക്കുന്നു, അച്ഛന്റെ ശുശ്രൂഷകളെ ഓർക്കുന്നു, കുടുംബജീവിതത്തെ തിരുവും ഭാഷ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഈ മീറ്റിംഗിനെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ഈ ബൈബിൾ റീഡിംഗ് മന്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ശ്രേഷ്ഠമായ വചനങ്ങൾ അനുഗ്രഹീതമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും സ്വർഗം സഹായിക്കണമേ. എം എസ് ന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തിരുമേനിയും ഭാവതിരുമേനിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഞങ്ങളുടെ ഭദ്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു, തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരുണ ഈ രാത്രിയിലും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിലും കൂടെ ഇരിക്കണമേ. രാത്രിയിൽ അനുഗ്രഹീതമായ വിശ്രമം നൽകണം. പ്രഭാതയാമത്തിൽ ദൈവനാമഹത്തിനായി ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾക്ക് ലഭ്യമാകുന്ന അവസരങ്ങളിൽ അബീഗേലിനെ പോലെ സമയം നഷ്ടപ്പെടുത്തി കളയാതെ ബുദ്ധിയോടും വിവേകത്തോടും ദൈവിക ജ്ഞാനത്തോടും കൂടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കണമേ. മടി ഉദാസീനതയും ഞങ്ങളിൽ നീക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ആശീർവാദം.
പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹമൊത്തം നമ്മുടെ അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംബന്ധ സഹവാസം നിരപ്പും കൂട്ടായ്മയും ഞങ്ങൾ എല്ലാവരുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ക്രമീകരണം ചെയ്യുന്ന മക്കളുടെ മേലും ഇതിൽ പങ്കെടുക്കുന്ന ഉടനെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഞങ്ങളുടെ സഭയിൽ മേലും ഇടപെടുന്ന മേലും എല്ലാ രോഗികളുടെ മേലും വാങ്ങിപ്പോയിരിക്കുന്ന ഉടനെയും ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
Thank you very much, Sister, again. Okay, thank you.